ശ്രീ കെ സുരേന്ദ്രൻ, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ബി ജെ പി പറയാറുണ്ട് ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന്. പതിവ് പോലെ ഇത്തവണയും പറയുന്നു. പതിവിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒരു പ്രാധാന്യം ബി ജെ പിയുടെ ഈ അവകാശവാദത്തിന് ഇപ്പോൾ നൽകേണ്ടതുണ്ടോ?
തീർച്ചയായിട്ടും. ഇത്തവണ നരേന്ദ്രമോദി തരംഗം, അതായത് നരേന്ദ്രമോദി വന്നാൽ കേരളത്തിന് ഗുണം ചെയ്യുമെന്നുള്ള വ്യാപകമായിട്ടുള്ള തോന്നൽ കഴിഞ്ഞ ഒരു കാലത്ത് ഉണ്ടാവാത്തതാണ്. മോദി ഗവൺമെന്റ് വികസനം ഈ രാജ്യത്ത് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കേരളം പോലെ ഇത്രയധികം സാധ്യതയുള്ള ഒരു സ്റ്റേറ്റിൽ ഇതുവരെ ഉണ്ടാവാത്ത വികസനം മോദി ഗവൺമെന്റ് വന്നാൽ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ഇത് ബി ജെ പിയുടെ സാധ്യതയെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ തവണത്തേതുപോലെയല്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒത്തുകളി രാഷ്ട്രീയം ഇതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാലം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ധാരണയാണ്. ഇപ്പൊ 2004 ആഫ്റ്റർ ഇലക്ഷനാണ്, തെരഞ്ഞെടുപ്പിന് ശേഷമാണ് സി പി എം കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. 2014 പ്രത്യേകത, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സി പി എം കോൺഗ്രസ് പാളയത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രകാശ് കാരാട്ടിന്റെ പ്രസ്താവന, ഒന്നുകിൽ ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ കോൺഗ്രസിന് ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. ഇന്നലെ എ കെ ആന്റണിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു, ഇലക്ഷൻ കഴിഞ്ഞാൽ സി പി എമ്മിന് കോൺഗ്രസിനെ സഹായിക്കേണ്ടി വരും. ഇത് കേരളത്തിലെ രണ്ട് പരമ്പരാഗത മുന്നണികളിലും പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യമാണ്. ഈ രണ്ടു പേർക്കും യോജിച്ചു പോവാൻ പറ്റുന്ന നിലയിലാണ് ദില്ലിയിലെ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾ അതിനോട് യോജിക്കുകയില്ല. ഈ രണ്ട് ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വികസന പ്രതിസന്ധി തന്നെയാണ്. ഓരോ നിയോജക മണ്ഡലത്തിലും ജനങ്ങൾ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ അടിസ്ഥാന വികസന പ്രശ്നങ്ങളിലെല്ലാം തീർത്തും നിരാശരാണ്. പിന്നെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ജനങ്ങളിടയിലുണ്ട്. പക്ഷെ അതേപോലെ തന്നെ വികാരം പ്രതിപക്ഷത്തിനെതിരായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി നിലനിൽക്കുന്നത് തന്നെ സി പി എമ്മിന്റെ സഹായത്തോടു കൂടിയാണെന്നുള്ള വസ്തുത ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്.
പക്ഷെ ഇത് പറയുമ്പോൾ 2009 കാര്യം നോക്കുകയാണെങ്കിലും കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ചേരാമെന്നുള്ള കാര്യം ജനങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ചേരുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? മറ്റൊരു കാര്യം, ഭരണവിരുദ്ധ വികാരം, അത് എല്ലാ കാലത്തും കേരളത്തിലുള്ളതാണ്. ഈ ഭരണവിരുദ്ധ വികാരം എപ്പോഴും രണ്ട് പാർട്ടികൾ യു ഡി എഫ് എൽ ഡി എഫിനിടയിൽ മാത്രം നിൽക്കുന്നതേ ഉള്ളൂ. ജനങ്ങൾ ഇതുവരെ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല.
ജനങ്ങൾ മാറി ചിന്തിക്കരുതെന്ന് വിചാരിക്കുന്ന ബി ജെ പിയോട് അന്ധമായിട്ടുള്ള വിരോധമുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ഒരു വിലയിരുത്തലെത്താൻ കഴിയുള്ളൂ. ഇതുപോലെ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും എതിരെ സമാനമായിട്ടുള്ള വികാരമുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കേരളത്തിൽ. സ്വാഭാവികമായിട്ടും ഭരണകക്ഷിക്കെതിരായിട്ടുള്ള വികാരം പ്രതിപക്ഷത്തിന് മുതലെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല. സി പി എമ്മിന് അതിനേക്കാൾ ദുർബലമായിട്ടുള്ള അവസ്ഥയാണ്. കോൺഗ്രസിനെതിരെ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക മാത്രം നോക്കിയാൽ മതി ഇടതുപക്ഷം എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മനസ്സിലാക്കാൻ. എത്ര ദുർബലമായിട്ടാണ് ഇടതുപക്ഷത്തിന് ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്നുള്ളതിന് തെളിവാണിത്. അതുകൊണ്ട് ബി ജെ പിക്ക് ഇത്തവണ വലിയ സാധ്യതയാണുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒന്നിലധികം സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷം കേരളത്തിലുണ്ട്. പിന്നെ എല്ലാ കാലത്തും പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം എല്ലാ കാലത്തും പരസ്പരം അവർ സഹകരിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരത്തും നേമത്തും കഴിഞ്ഞ തവണ, കാസർഗോഡും കഴിഞ്ഞ തവണ ബി ജെ പി തോറ്റത് ബി ജെ പിയുടെ ദൗർബല്യം കൊണ്ടല്ല, സി പി എമ്മിനും കോൺഗ്രസും പരസ്പരം സഹകരിച്ചത് കൊണ്ടാണ്. പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്ര വ്യാപകമായിട്ടുള്ള ഒരു സഹകരണം അവർക്ക് അസാധ്യമാണ്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിനും എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെയുള്ള വോട്ടുകൾ പിടിക്കാൻ ബി ജെ പി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമല്ലേ? ആം ആദ്മി പാർട്ടി ഒരു ശക്തമായ സാന്നിധ്യം തന്നെയാണ്. കേരളത്തിൽ അവരുടെ ശക്തി തെളിയിച്ചിട്ടില്ല, പക്ഷേ അത്ഭുതങ്ങൾക്ക് കഴിവുള്ള ഒരു പാർട്ടിയാണെന്ന് ഡൽഹിയിൽ തെളിയിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി കേരളത്തിൽ പല മണ്ഡലങ്ങളിലും മത്സരിക്കുന്നു. അതുപോലെ തന്നെ ആർ എം പി പോലുള്ള പാർട്ടികളും മത്സര രംഗത്തുണ്ട്. സ്വാഭാവികമായും എൽ ഡി എഫ് യു ഡി എഫ് വിരുദ്ധ വോട്ടുകൾ ബി ജെ പിക്ക് വരുന്നതിന് പകരം ഭിന്നിച്ചു പോകാനുള്ള സാധ്യത ഇത്തവണ കൂടുതലല്ലേ?
അല്ല, ആം ആദ്മി പാർട്ടി ഒരു ചലനവും കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാവും. കഴിഞ്ഞ തവണ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടത്തിന്റെ 100 പോലും ദില്ലിയിൽ പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രകടനത്തെ ഒരു തരത്തിലും ബി ജെ പിക്ക് ദോഷം. ഇനി അഥവാ ആം ആദ്മി പാർട്ടി വന്നാൽ തന്നെ, ഇപ്പൊ ഈ ആർ എം പി ആം ആദ്മി പാർട്ടി പോലുള്ള എസ് ഡി പി പോലുള്ള പാർട്ടികളുടെ സാന്നിധ്യം ബി ജെ പിക്കല്ല, ഈ രണ്ട് മുന്നണികൾക്കാണ് ദോഷം ചെയ്യുന്നത്. ഞങ്ങൾക്ക് വരാത്തതും ഉദാഹരണത്തിന് ഉറച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേഡറുകളുണ്ട്, അവരെത്രമാത്രം സി പി എം വിരോധം ഉണ്ടെങ്കിലും അവരുടെ വോട്ട് ബി ജെ പിയുടെ പട്ടിയിൽ വീഴില്ല. ആ വോട്ട് ആരംഭിച്ചു പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ദോഷമില്ല. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ചില ആം ആദ്മി പാർട്ടിക്ക് ഒരു പ്രതികരണം ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ എസ് ബി പി എയുടെയും പിന്നെ ആർ എം പിയുടെ ഒക്കെ ചില സ്ഥാനാർത്ഥികൾ ചെറിയ ശതമാനം വോട്ട് പിടിക്കും. അത് ഈ യു ഡി എഫിനും എൽ ഡി എഫിനുമാണ് ബാധിക്കുന്നത്. ബി ജെ പിക്ക് വരേണ്ട വോട്ടുകൾ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വരേണ്ട വോട്ടുകൾ, ആ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന വോട്ടുകളാണ് അപ്പുറത്ത് പോവുക.
അടുത്ത കാലത്ത് കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതിൽ സർക്കാരിനെ ആക്രമിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്ന വ്യക്തികൾ ഒരാളായിരുന്നു താങ്കൾ. ഏറ്റവും അധികം തെളിവുകൾ സർക്കാരിനെതിരെ പുറത്തു കൊണ്ടുവന്ന ഒരു വ്യക്തിയുമായിരുന്നു താങ്കൾ. പക്ഷേ സി പി എമ്മിനോട് ചോദിക്കാവുന്ന അതേ രീതിയിൽ താങ്കളോടും ചോദിക്കാം, ഈ സമരം അല്ലെങ്കിൽ ഈ പ്രതിഷേധമെല്ലാം വെറുതെയായി പോയില്ലേ? ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് താങ്കളും ആവശ്യപ്പെട്ടു, ഉമ്മൻചാണ്ടി പതിവിലേറെ ശക്തനായി ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. സ്വാഭാവികമായും ഈ സർക്കാരിനെതിരെ താങ്കൾ നടത്തിയ ഒരു പോരാട്ടം കൂടി പരാജയപ്പെട്ടു എന്ന് ഇലക്ഷൻ സമയത്ത് പറയാൻ കഴിയില്ലേ?
അങ്ങനെയല്ല, ഇപ്പൊ ഇലക്ഷൻ സമയത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താ? സലിംരാജിന്റെ ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഇൻവോൾവ്മെന്റ് ആണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ കർശനമായിട്ട് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടതാണ്. പക്ഷെ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ കാര്യം 6 മാസം മുമ്പ് കേരളത്തിൽ ആദ്യമായി പറഞ്ഞത് ഞാനും ബി ജെ പിയുമാണ്. ഈ കേസ് ഉമ്മൻചാണ്ടിയാണ് ഇതിലെ ഒന്നാം പ്രതി. കാരണം ഉമ്മൻചാണ്ടിയും സലിംരാജും തമ്മിലുള്ള വഴിവിട്ട ബന്ധമാണ് സരിത കേസിലും ഭൂമി തട്ടിപ്പ് കേസിലും കുറ്റവാളികൾക്ക് സഹായകരമായതെന്ന് കൃത്യമായിട്ട് പറഞ്ഞ ആളാണ് ഞാൻ. പിന്നെ സമരം ഒരു പ്രത്യേക പോയിന്റിൽ അവസാനിപ്പിച്ച സി പി എം ആണ് ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരു ആന്റി ക്ലൈമാക്സിലേക്ക് പോകാൻ കാരണം എന്താ? സി പി എം എടുത്ത അവിവേകപൂർണമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടിൽ ഒരു അവിശ്വാസവും ഇല്ല.
നിങ്ങളുടെ നിലപാടിൽ അവിശ്വാസമില്ല, പക്ഷെ സി പി എം സമരം അവസാനിപ്പിച്ചപ്പോൾ ആ സമരം അവിടെ തീരുകയാണ്. അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല. സ്വാഭാവികമായും ഇപ്പോഴും കേരളത്തിൽ ബി ജെ പിക്ക് അതിന് കഴിയാത്തൊരു സാഹചര്യം എന്ന് വിലയിരുത്തിക്കൂടി?
അങ്ങനെയല്ല, ഒരു പ്രധാന പ്രിൻസിപ്പിൾ ഓപ്പോസിഷൻ പാർട്ടി ജനങ്ങൾക്ക് മുമ്പിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു സമരം ഒരു നാട്ടിലെ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു സമയത്ത് പിൻവലിച്ചപ്പോ സ്വാഭാവികമായിട്ടും അതിൽ ഉമ്മൻചാണ്ടിക്ക് അതിന്റെ മേൽക്കൈ കിട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഉമ്മൻചാണ്ടി കുറ്റവാളിയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? കോടതി പരാമർശം വന്നിട്ട് അവർ രാജിവെക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജനവിധി വരട്ടെ എന്നാണ്. ജനവിധി വരട്ടെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാദം എവിടെയാണ് ഫലപ്രദമാവുന്നത്? പ്രതിപക്ഷത്തിന്റെ പരാജയമാണ്. അതാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത്. ഗവൺമെന്റും പ്രതിപക്ഷവും ഒരുപോലെ ജനങ്ങൾക്കിടയിൽ കളങ്കിതനായിട്ടുള്ള ഒരു സമയമാണിത്.
ദേശീയതലത്തിൽ സർക്കാർ ഉണ്ടാക്കാമെന്ന് ബി ജെ പി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ശിരോമണി അകാലിദളും ശിവസേനയും ഒഴികെ ശക്തരായ ഒരു ഘടകകക്ഷി പോലും ഇല്ലാതെ, ഒരു സഖ്യകക്ഷി പോലും ഇല്ലാതെ ബി ജെ പിക്ക് എങ്ങനെ അധികാരത്തിലെത്താൻ കഴിയും?
ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബീഹാറിൽ നിന്നുള്ള ജനതാദൾ യുണൈറ്റഡ് ബി ജെ പിയെ തഴഞ്ഞുകൊണ്ട് അവിടെ ഒറ്റക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ബി ജെ പി വർഗീയതയാണെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്കെതിരായിട്ട് എന്താണ് ബീഹാറിലെ അടിയൊഴുക്കുകൾ? ബീഹാർ മുഴുവൻ ജെ ഡി യു തകർന്നു, കോൺഗ്രസ് തകർന്നു, അവിടെ ബി ജെ പിയുടെ മുന്നേറ്റമാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വെറും 10 സീറ്റാണ്. ഞങ്ങളെ എതിർക്കുന്ന എൻ ഡി ടി വി പോലും 40-ൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ മാത്രം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് സമ്മതിക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ശക്തമായിട്ടുള്ള തരംഗമുണ്ട്. ബി ജെ പിക്ക് നിർണായക സ്വാധീനമില്ലാത്ത തമിഴ്നാട്ടിൽ പോലും ബി ജെ പിയിലെ ഘടകകക്ഷികൾ വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് ഇപ്പോൾ രാംവിലാസ് പാസ്വാൻ 10 കൊല്ലം മുമ്പ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ്. രാംവിലാസ് പാസ്വാൻ വെറുതെ ബി ജെ പിയിലേക്ക് വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് രാജ്യത്താകമാനമുള്ള ജനവിഭാഗങ്ങൾ എല്ലാവരും ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മമതാ ബാനർജി, ജയലളിത, ചന്ദ്രബാബു നായിഡു, ജഗൻ റെഡ്ഡി, അതുപോലെ പിന്നെ ബിജു ജനതാദൾ, അതുപോലെ നാഷണൽ കോൺഫറൻസ് തുടങ്ങി പല കക്ഷികളും ഇപ്പോഴും ഒരു നിലപാടും വ്യക്തമാക്കിയിട്ടില്ല.
പക്ഷേ കെ സുരേന്ദ്രൻ, താങ്കൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിക്കുമ്പോൾ നരേന്ദ്രമോദി, താങ്കൾ സൂചിപ്പിച്ചു നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം, പക്ഷേ അത് തന്നെ ബി ജെ പിക്ക് പലപ്പോഴും തിരിച്ചടിയാകുന്നു, അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികൾ വരാൻ തടസ്സമാകുന്നു എന്ന് തോന്നിയിട്ടില്ലേ? മാത്രമല്ല നരേന്ദ്രമോദി നേതാവായി വരുമ്പോൾ ഏറ്റവും മുതിർന്ന നേതാവായ എൽ കെ അദ്വാനി അതൃപ്തനാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ജസ്വന്ത് സിംഗിനെ പുറത്താക്കേണ്ടി വരുന്നു. മോദിക്ക് വേണ്ടി ഒരു ഏകാധിപത്യ രീതിയിലേക്ക് ബി ജെ പി മാറുന്നു എന്ന ഒരു സംശയം തോന്നിയാൽ എന്ത് പറയാൻ കഴിയും?
അല്ല, ഇതൊക്കെ കുറെ കാലങ്ങളായിട്ട് നരേന്ദ്രമോദി നേതൃത്വത്തിലേക്ക് വന്ന കാലം മുതൽ മാധ്യമങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അദ്വാനിയെ തഴഞ്ഞു, ജസ്വന്ത് സിംഗിനെ തഴഞ്ഞു. രാജസ്ഥാനിൽ ഇപ്പോ ജസ്വന്ത് സിംഗ് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്ത് സംഭവിക്കും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ? ജനപിന്തുണ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ബിജു. നിങ്ങൾ ഈ പറയുന്നത് പോലെ അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ സംസാരിക്കുന്നത് പോലെയല്ല, ജനങ്ങൾ ആരെയാണ് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് പാർട്ടി തീരുമാനമെടുക്കുന്നത്. പാർട്ടി ജനവികാരത്തിനനുസരിച്ചാണ്. ഏത് നേതാവിനെ ഉയർത്തിക്കാട്ടിയാലാണ് ജനപിന്തുണ കൂടുതൽ ലഭിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ പാർട്ടി തീരുമാനമാണ്. പാർട്ടിക്ക് അതിനുള്ള സംവിധാനമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും ആർക്കാണ് കൂടുതൽ
ജനപിന്തുണ. അത് പറഞ്ഞതുകൊണ്ട് ഒറ്റ ചോദ്യം, അദ്വാനിക്ക് ജനപിന്തുണ കുറഞ്ഞിരിക്കുന്നു എന്ന് താങ്കൾ സമ്മതിക്കുകയാണോ നരേന്ദ്രമോദിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ?
അല്ല, ഇത് ആപേക്ഷികമാണെന്ന്, ഇതൊക്കെ ആപേക്ഷികമാണ്. അല്ലാതെ അദ്വാനിക്ക് ജനപിന്തുണ കുറഞ്ഞെന്നോ നരേന്ദ്രമോദിക്ക് കൂടിയെന്നല്ല. ഇന്ന് രാജ്യത്തെ ഏറ്റവും ജനപ്രിയ നേതാവ് എല്ലാ പാർട്ടികളിലും വെച്ച് നോക്കിയാൽ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാവ് നരേന്ദ്രമോദിയാണ്. അത് സമ്മതിക്കാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും?
തീർച്ചയായും വളരെയധികം നന്ദി ഇത്രയും നേരം SBS മലയാളം റേഡിയോയിലൂടെ ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിന് ശ്രീ കെ സുരേന്ദ്രൻ.
നമസ്കാരം.